ആത്മീയ ജീവിതം സ്വരമുള്ള സ്തുതിയുടെയും സ്തോത്രത്തിന്റെയും ഒരു ജീവിതമാണ്. അത് ലാക്ക് ചെയ്യുന്നെങ്കിൽ നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു മേജർ ആയിട്ടുള്ള കാര്യമാണ് ലാക്ക് ചെയ്യുന്നത്. എങ്ങനെയാ സ്തുതിയും സ്തോത്രവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉയരുന്നേ? എവിടെയെന്നറിയാവോ? ദൈവത്തെ ധ്യാനിക്കുമ്പോൾ, കർത്താവിനെ നോക്കിയിരിക്കുമ്പോൾ, കർത്താവിന്റെ വചനത്തിൽ കർത്താവിന്റെ മനോഹരത്തെ കാണുമ്പോൾ, ഹൃദയത്തിന്റെ അന്തരാത്മാവിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്നതാണ് സ്തുതിയും സ്തോത്രവും. ഹൃദയത്തിന്റെ തികവിൽ നിന്ന് അതരം സംസാരിക്കുന്നു. അതുകൊണ്ടാണ് സംഗീതകാരൻ പറഞ്ഞത്, എന്റെ ഹൃദയം ഞാൻ മിണ്ടാതിരുന്നു, എന്റെ ഹൃദയം ചൂടുപിടിച്ചു, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. അപ്പോൾ ആരംഭിക്കുന്നത് ഹൃദയത്തിൽ മൗനമായി ദൈവത്തെ ധ്യാനിക്കുമ്പോഴാണ്. സ്വരങ്ങൾ ഈ ദിവസങ്ങളിൽ നമുക്ക് ആവശ്യമായിരുന്ന ഒരു കാര്യം, മീറ്റിങ്ങിന്റെ കാര്യമല്ല ഉദ്ദേശിച്ചത്, നടക്കുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, ഭവനത്തിലായിരിക്കുമ്പോൾ ഒക്കെയും നമ്മുടെ ചിന്താമണ്ഡലം എപ്പോഴും ദൈവത്തെക്കുറിച്ച് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം. അല്ലാത്തൊരാൾക്ക് പോലും സ്തുതിയുടെ ആത്മാവിൽ ജീവിക്കാനിട കഴിയത്തില്ല. എത്ര ഡിപ്രസ്ഡ് ആണെങ്കിലും തിരുവചനത്തിൽ കർത്താവിനെ ഒന്ന് ധ്യാനിക്കുമ്പോൾ എല്ലാ ഭാരങ്ങളും മാറിപ്പോവും. എല്ലാ ഭാരങ്ങളും നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് എന്റെ പ്രാണനെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിക്കണമേ എന്ന് സംഗീതകാരൻ പ്രാർത്ഥിച്ചു. കർത്താവിനെ മഹത്വപ്പെടുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്നറിയോ? നമ്മുടെ പ്രാണൻ കാരാഗ്രഹത്തിലാണെന്ന അതിന്റെ അർത്ഥം, ബന്ധനത്തിലാണെന്ന അതിന്റെ അർത്ഥം. അതിന്റെ അപ്പുറത്തെ സൗരങ്ങൾ ഈ ദിവസങ്ങളിൽ കർത്താവിനെ ധ്യാനിക്കാനായിട്ട് നമുക്കൊന്ന് മനസ്സ് വെക്കാം. അത് രാവിലത്തെ ഒരു മണിക്കൂർ അല്ല, രാവിലെ ഒരു മണിക്കൂർ ഒരു പക്ഷെ അല്ലെങ്കിൽ അരമണിക്കൂർ നിങ്ങൾ വചനം ധ്യാനിക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ അവിടെ കൊണ്ട് നിർത്തരുത്. ഇടയ്ക്കൊക്കെ ആ വചനങ്ങളൊന്ന് ഓർത്ത് കർത്താവിങ്കിലേക്ക് നമ്മുടെ ശ്രദ്ധയും ദിനംതോറും തിരിക്കണം, ധ്യാനിക്കണം. ഓരോ കാര്യങ്ങളും ഓർത്ത് കർത്താവ് ആരാ? അടുത്തൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവം. നമ്മളിപ്പോ ഒരു പാട്ടിന്റെ ഈരടികൾ പാടി, അങ്ങനെ ഓരോ കാര്യങ്ങളും ധ്യാനിച്ച് 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 അങ്ങനെ ഒരു ഭക്തൻ ആത്മീയത്തിന്റെ ആത്മീയ പക്വതയിലേക്ക് വളരുന്ന ഒരു ഏരിയ അതാ. കർത്താവിനെ കുറിച്ചുള്ള ധ്യാനത്തില് അവന്റെ ഓരോ ദിവസവും കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ അവൻ വളരും, അവൻ വളരും. അവന്റെ ഹൃദയത്തിൽ എപ്പോഴും അതുകൊണ്ട് പാട്ടുണ്ടായിരിക്കും. ഞാൻ ഒത്തിരി പാട്ട് എഴുതിയിട്ടുണ്ട്, എഴുതിയിട്ടുണ്ടെന്ന് എഴുതിയിട്ടില്ല, പാടിയിട്ടുണ്ട്, പക്ഷെ എഴുതാൻ പറ്റിയിട്ടില്ല ഇതുവരെയും. അത് യാത്ര ചെയ്യുമ്പോൾ നടക്കുന്ന വഴിയിൽ കർത്താവിനെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ അറിയാതെ പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ട് ഒത്തിരി, പക്ഷെ അത് ട്യൂണൊന്നും ഇല്ലാത്തതായതുകൊണ്ട്, വലിയ ട്യൂണുകളും കാര്യങ്ങളും ഇല്ലാത്തതായതുകൊണ്ട് അത് ഞാൻ എഴുതാറില്ല ഒരിടത്തും. അത് എന്റെ കർത്താവിനോടുള്ള എന്റെ പ്രേമഗീതം, അത് എന്റെ കർത്താവിന് വേണ്ടി ഞാൻ മാത്രം രഹസ്യത്തിൽ പാടുന്ന പാട്ട്. അത് ഞാൻ പറഞ്ഞത് ഇതുപോലൊരു പ്രേമഗീതവുമായിട്ട് വേണം നാം സഞ്ചരിക്കാനായിട്ട്, ഇതുപോലൊരു പ്രേമഗീതവുമായിട്ട് വേണം നാം നടക്കാനായിട്ട്. ഹല്ലേലൂയ. ആ ജീവിതമാ സന്തോഷത്തിന്റെ ജീവിതം. ആ ജീവിതമാ എപ്പോഴും സന്തോഷിപ്പീൻ എന്നുള്ള വാക്യത്തിൽ നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. എപ്പോഴും സന്തോഷിക്കുന്ന എങ്ങനെയാ? കർത്താവിൽ സന്തോഷിക്കുവിൻ. കാരാഗ്രഹത്തിൽ അടിയേറ്റപ്പോഴും അവർ പാട്ടുപാടിയത് കർത്താവിലുള്ള സന്തോഷമായിരുന്നു. അടിയേൽക്കുന്ന ആൾക്ക് സന്തോഷിക്കാൻ പറ്റുമോ? സൈക്കോളജി അനുസരിച്ച് പറ്റത്തില്ല. പക്ഷേ കർത്താവിനെ ധ്യാനിക്കുന്നവന്, കർത്താവ് ദൈവമായിരിക്കുന്നവന്, കർത്താവ് പിതാവായിരിക്കുന്നവന്, അവൻ അതിന്റെ നടുവിൽ ഒരു ധ്യാനമുണ്ട്, ആ ധ്യാനത്തിന്റെ നടുവിൽ ഒരു പാട്ടുണ്ട്, അതിന്റെ നടുവിൽ സ്തുതിയും സ്തോത്രവും ഉണ്ട്. അതാ കർത്താവിലുള്ള സന്തോഷം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ അത് നമ്മുടെ ഹൃദയത്തെ ഈ ദിവസങ്ങളിൽ ഗ്രിപ്പ് ചെയ്യട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അങ്ങനെയാണെങ്കിൽ കർത്താവിനെ സ്തുതിക്കാൻ നമുക്ക് സമയം എടുക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊരു ഗ്യാപ്പ് ഉണ്ടാകത്തില്ല. കാരണം എന്നറിയോ, ഓരോരുത്തരുടെ ഹൃദയത്തിൽ കർത്താവിന്റെ ധ്യാനം നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താനുണ്ടായിരിക്കും. അവിടെ നമുക്ക് ഈ ദിവസങ്ങളിൽ എന്ത് ചെയ്യാം? കീപ്പ് ഓൺ മെഡിറ്റേറ്റിംഗ് ഓൺ ഗോഡ്. ദൈവത്തെ ധ്യാനിക്കാം, ദൈവത്തെ ധ്യാനിക്കുക. അതാ സങ്കീർത്തനം മുഴുവൻ നടന്നിരിക്കുന്നത്. അവരോരോ വലിയ വലിയൊരു പർവ്വതം കാണുമ്പോൾ ഉടനെ സങ്കീർത്തനക്കാരന്റെ ധ്യാനം എന്നറിയോ? ഓ ദൈവം ഇതുപോലൊരു പർവ്വതമാ, ഞാൻ പർവ്വതങ്ങളിലേക്ക് എന്റെ കണ്ണുകളെ ഉയർത്തുന്നു, എന്നെ സഹായിക്കുന്നതിന് എവിടെ നിന്ന് വരും? നോക്ക് അവരുടെ ചുറ്റുപാടുമുള്ള ഓരോ കാര്യങ്ങളിലും അവർ ദൈവത്തിന്റെ മനോഹരത്വവും ദൈവത്തെയുമാ കണ്ടത്. നമുക്ക് ഈ ദിവസങ്ങളിൽ അങ്ങനെ ദൈവത്തെ കാണാനും ദൈവത്തെ കേൾക്കാനുള്ള മനസ്സുണ്ടായിരിക്കട്ടെ. ഒരു കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതിന്റെ ബാക്കിയായിട്ട് ചില കാര്യങ്ങൾ കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം, ലൂക്ക് അതിന്റെ 11-ാം അധ്യായം 13-ാം വാക്യം, ലൂക്ക് ചാപ്റ്റർ 11:13.
അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നു. സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും.
ശ്രദ്ധിച്ചാട്ടെ, കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചത് അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുന്ന ആത്മീയ മനുഷ്യൻ, ഉള്ളിലുള്ള മനുഷ്യൻ, ഇന്നർ മാൻ ശക്തിപ്പെടുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാണ് എന്ന് നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. അകത്തെ മനുഷ്യന്റെ ബലത്തെക്കുറിച്ച്, എന്നിട്ട് നമ്മൾ അവസാന ഒരു വാക്യം വായിച്ചായിരുന്നു, എന്താണ്? നാം ചോദിക്കുന്നതിലും ചിന്തിക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവനാണ്. ഒന്ന് നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവിനാൽ നാം ചോദിക്കുന്നതിനേക്കാളും ചിന്തിക്കുന്നതിനേക്കാളും അധികം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഇവിടെ നമ്മൾ അതുപോലൊരു വാക്യം നമ്മൾ കാണുന്നത്, അത് നമ്മുടെ ഉള്ളിലുള്ള ആത്മീയ മനുഷ്യനെ ബലപ്പെടുന്ന പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചേ. ഇവിടെ നമ്മൾ വായിക്കുന്നത്, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. ഹൗ മച്ച് മോർ വില് യുവർ ഹെവൻലി ഫാദർ ഗിവ് ദ ഹോളി സ്പിരിറ്റ് ടു ദോസ് ഹു ആസ്ക് ഹിം. ഉണ്ടോ? പരിശുദ്ധാത്മാവിനെ അധികമായിട്ട് കൊടുക്കുന്ന ഒരു പിതാവിനെ നമ്മൾ കാണുകയാണ്. നമ്മുടെ മനസ്സിലുള്ള ഒത്തിരി തെറ്റിദ്ധാരണകളുണ്ട് ദൈവത്തെക്കുറിച്ച്. ഞാൻ പറഞ്ഞു, 100 ചോദിച്ചാൽ 10 തരുള്ളൂ എന്നുള്ളതാണ് ദൈവത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ. അല്ലേ സഹോദരങ്ങളെ? അല്ല. എന്നോ 100 ചോദിച്ചാൽ 150 തരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സ്വർഗീയ പിതാവ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, പരിശുദ്ധാത്മാവിനെ കിട്ടുന്നില്ല എന്നൊക്കെയുള്ള ഒത്തിരി ചിന്തകൾ നമ്മുടെ ഹൃദയത്തിലുണ്ട്. പക്ഷെ വചനത്തിൽ ഞാൻ കാണുന്നൊരു കാര്യം, തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കുമെന്ന്, ഹൗ മച്ച് മോർ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു വാക്യം കൂടിയുണ്ട് അവിടെ കൈവച്ചുകൊണ്ട്, യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 3-ാം അധ്യായം 34-ാം വാക്യം, John 3:34. ആത്മാവിന് എങ്ങനെ കൊടുക്കുന്നേ? അളവ് കൂടാതെ കൊടുക്കുന്ന. അപ്പോൾ ആദ്യം നമ്മൾ ദൈവത്തെ തിരിച്ചറിയണം സഹോദരങ്ങൾ, അപ്പോഴാണ് നമുക്ക് വിശ്വാസം ഉണ്ടാകുന്നത്. ഈ ദൈവം കൊടുക്കാൻ മനസ്സുള്ള പിതാവാ, എത്ര അധികമായിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇച്ചിരി അല്ല കൊടുക്കുന്നേ. എങ്ങനെ കൊടുക്കുന്നേ? അധികമായിട്ട് കൊടുക്കും പരിശുദ്ധാത്മാവിനെ. ഇപ്പൊ ദൈവത്തിന്റെ മനസ്സ് നമ്മൾ ആദ്യം തിരിച്ചറിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ദൈവത്തെ നമ്മളൊന്ന് അറിയുമ്പോഴാ നമുക്ക് എന്ത് ചെയ്യാം, വിശ്വാസത്തോടുകൂടി ചോദിക്കാൻ പറ്റുന്നേ. കാരണം വിശ്വാസത്തോടുകൂടി അല്ലാത്ത പ്രാർത്ഥനയ്ക്ക് എന്ത് ചെയ്യുന്നില്ല, വിശ്വസിക്കാത്തവൻ എങ്ങനെയാ? കടൽത്തിരയ്ക്ക് ഉള്ള തുലിനായ മനുഷ്യനാ. അപ്പോൾ വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥനയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ട ദൈവത്തിന്റെ ക്യാരക്ടർ അറിയണം. എന്താ ഈ ദൈവത്തിന്റെ ക്യാരക്ടർ? എന്താ 100 ചോദിച്ചാൽ 10 കൊടുക്കുന്നത്, 100 ചോദിച്ചാൽ 150 കൊടുക്കുന്ന ഒരു ദൈവമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. 150 കൊടുക്കുന്ന ദൈവമാണ്. ദൈവത്തിന്റെ ക്യാരക്ടർ അതാ, ദൈവത്തിന്റെ ക്യാരക്ടർ അതാ. നമുക്ക് എന്നാ പറയുക, 150 നമ്മൾ ചോദിക്കുന്ന ദൈവമേ, 1 നിലയുള്ള വീട് ചോദിച്ചാൽ 2 നിലയുള്ള വീട്, അതല്ല ഈ പറയുന്നേ. അതിനെക്കുറിച്ചല്ല ഇവിടെ ഈ സംസാരിക്കുന്നേ. അതൊക്കെ നമ്മുടെ മാനുഷികമായ ചിന്താഗതികളാണ്. നമ്മൾ ഇവിടത്തെ കംഫർട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ചോദ്യമാണ്. അതുകൊണ്ട് പറഞ്ഞ വല്ലാതെ യാചിക്കുന്നു എന്ന് പറഞ്ഞു, വല്ലാതെ യാചിക്കുന്നു. നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുന്നതുകൊണ്ട് ഒന്നും കിട്ടുന്നില്ല. അപ്പൊ ഇനി കുഴപ്പമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ പ്രാർത്ഥന ഈ ഭൗതിക തലത്തിലായതുകൊണ്ട് ഒന്നും കിട്ടുന്നില്ല. അവിടെ നിന്ന് നമ്മുടെ പ്രാർത്ഥന ആത്മീയ തലത്തിലേക്ക് ഒന്ന് ഉയരുകയാണെങ്കിൽ അവിടെ എന്തിരിക്കുകയാണ്, എത്രയാ അളവില്ലാതെ കൊടുക്കുന്ന ആത്മാവിനെ, അധികമായി കൊടുക്കുന്ന പരിശുദ്ധാത്മാവിനെ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അങ്ങനെയുള്ളൊരു പിതാവാണ് നമുക്കുള്ളത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം, ചോദിക്കണം. അതിനാ കർത്താവ് പ്രാർത്ഥനയെ കുറിച്ചൊരു മനോഹരമായ ഒരു ഉപമ കർത്താവ് പറഞ്ഞു. തൊട്ടുമുകളിൽ ആ ഉപമയുടെ അവസാനം കർത്താവ് ഈ കാര്യം പറഞ്ഞു. നമുക്കറിയാം ഉപമയെ അറിയാം, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് എന്റെ പോയിന്റ്സ് മാത്രം പറയാൻ ആഗ്രഹിക്കും. ഒന്ന്, ഒരു സ്നേഹിതന് അർദ്ധരാത്രി വന്നു, കൊടുക്കാൻ അപ്പമില്ല, അടുത്തൊരു സ്നേഹിതന്റെ വീട്ടിൽ പോയി. ഇതൊരു മനോഹരമായ ഒരു പിക്ചർ ആ സാധനങ്ങളെ. ഈ ലോകത്തിലെ ആൾക്കാരെല്ലാം നീഡിയ, ആശ്വാസമില്ലാത്തവര്, ബന്ധനത്തിലായിരിക്കുന്നവര്, സ്വസ്ഥതയില്ലാത്തവര്, നീഡിയാണ് ആൾക്കാരെല്ലാം. ഒരുപക്ഷെ ചെറിയ ടൈം പീരീഡിൽ അവർ ഹാപ്പി ആയിരിക്കും കേട്ടോ. അത് ഇതുപോലെയാ, ഈ മൗണ്ടനും വാലിയും പോലെയാ, അപ്സ് ആൻഡ് ഡൗൺസ്. ചില സമയങ്ങളിൽ ഭയങ്കര സന്തോഷമാണ്, അത് കഴിയുമ്പം അവരൊരു ഒരു അതിന്റെ ഒരു സമയം കഴിയുമ്പോൾ അവർ നേരെ താഴേക്ക് വരും. എല്ലാവരുടെയും പ്രത്യേകത അങ്ങനെയാ. ലോകത്തിലുള്ള എല്ലാ മനുഷ്യനും ചില സമയങ്ങളിൽ ഒരു ഭയങ്കര ഹാപ്പിയാ. അപ്പൊ നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ ഇടരുത്, കാരണം അവരെ ചവിട്ടിത്തെറി ചവിട്ടിക്കളയുള്ളവന്. പക്ഷെ അവരൊരു സമയം വരും, ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങിയിരുന്നാൽ മതി, ഒരു സമയം വരും നമുക്ക് അവരോട് സുവിശേഷം പറയാനായിട്ടുള്ളൊരു അവസരം. അതിന് പറഞ്ഞ പേരാണ് ഹോളി സ്പിരിറ്റ് ടൈമിംഗ് എന്ന് അവർ ദേവദാസം വിളിച്ചത്. ഹോളി സ്പിരിറ്റ് ടൈമിംഗ്, ദൈവത്തിന്റെ ഒരു സമയമുണ്ട്. സി, ഏത് സമയവും സുവിശേഷം പറയാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. പക്ഷേ നമ്മൾ സാധാരണ കാണുന്ന ആൾക്കാർ, ദിവസം കാണുന്ന ആൾക്കാരുണ്ട്, അവരോട് എപ്പോഴും ചെന്ന് സുവിശേഷം പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മൾ ഇരിക്കുമ്പോൾ ദൈവം നമുക്ക് സമയം തരും. ഹോളി സ്പിരിറ്റ് ടൈമിംഗ്. പ്രാർത്ഥിച്ചിരിക്കുന്നവന് ദൈവം കൃത്യമായ ഒരു ചാല് കൊടുക്കുന്ന ഞാൻ പറഞ്ഞു, കൃത്യമായ ഒരു ചാല്, സുവിശേഷം പറയാനുള്ളൊരു അവസരം, അതിന് വേണ്ടിയിട്ടുള്ള ഒരു വാതിൽ ദൈവം തുറക്കുന്ന കാണാൻ പറ്റും. ഒരുപക്ഷെ എന്തെങ്കിലും ഒരു ടോപ്പിക്, ഒരു ഡിസ്കഷന്റെ ഇടയ്ക്ക് കിട്ടുന്ന ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ പ്രതിസന്ധികളുടെ നടുവിൽ അവർ നമ്മളോട് അവരുടെ വിഷമം പറയുമ്പോഴായിരിക്കാം. വാട്ട് എവർ ഇറ്റ് മേ ബി, നമുക്കതിനെ ഇങ്ങനെ വിളിക്കാം, ഹോളി സ്പിരിറ്റ് ടൈമിംഗ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സമയം, പരിശുദ്ധാത്മാവിന്റെ സമയം. ഇവിടെ ഒരു കാര്യം, ലോകത്തിലുള്ള ആൾക്കാരെല്ലാം നീഡിയെന്ന് ഞാൻ പറഞ്ഞു വന്നെ, നീഡിയ. അപ്പൊ ഒരാൾ അർദ്ധരാത്രിക്ക് വന്നു, വിശന്നാ വന്നിരിക്കുന്നേ, നമ്മുടെ ആഹാരം തീർന്നുപോയി, ആഹാരമില്ല. അപ്പോൾ ഇദ്ദേഹം ചെയ്തൊരു കാര്യമുണ്ട്, തൊട്ടടുത്തൊരു സ്നേഹിതനുണ്ട്, ആ സ്നേഹിതന്റെ അടുക്കൽ ചെന്ന് മുട്ടി. ഇതിലാദ്യത്തെ ട്രൂത്ത് ഇതാണ്, എന്നറിയോ, ഒരാളെ ഫീഡ് ചെയ്യാൻ വേണ്ടതൊന്നും എന്റെ കയ്യിലില്ല എന്നുള്ള തിരിച്ചറിവാണ് ആദ്യം ഉണ്ടാകണ്ടേ. എന്റെ അറിവ് കൊണ്ടോ എന്റെ ജ്ഞാനം കൊണ്ടോ സാധ്യമല്ല, അറിവ് വേണ്ടെന്നൊന്നുമല്ല ഇനി പറയുന്നേ. പക്ഷെ ഒരാളെ വീണ്ടും ജനിപ്പിക്കുവാൻ എന്റെ അറിവ് കൊണ്ട് സാധ്യമല്ല, ഒരാളെ ആത്മീയമായിട്ട് എൻകറേജ് ചെയ്യുവാൻ എന്റെ അറിവ് കൊണ്ട് സാധ്യമല്ല. അറിവുകൊണ്ട് വരുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്, അതാണല്ലോ ലോകം ചെയ്യുന്നതെന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആത്മീയ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ എന്റെ അറിവും എന്റെ പരിജ്ഞാനവും എന്റെ എക്സ്പീരിയൻസും ഒന്നും നോ യൂസ്. അപ്പൊ ആദ്യം തിരിച്ചറിയേണ്ടതാണ് എന്റെ കയ്യിൽ അപ്പമില്ല എന്നുള്ള കാര്യം തിരിച്ചറിയണ്ടേ. പക്ഷെ അവിടെ കൊണ്ട് തീർന്നില്ല, അടുത്തൊരു സ്നേഹിതനുണ്ട്, ആ സ്നേഹിതന്റെ കയ്യിൽ എന്തുണ്ട്, അപ്പമുണ്ട്. അതാണ് എന്റെ സദ്വാർത്ഥ. ആരാ സ്നേഹിതൻ? സ്നേഹിതൻ നമ്മുടെ കർത്താവാ. സ്നേഹിതൻ ഈ കർത്താവ് സ്നേഹിതനാണെങ്കിലേ നമുക്ക് പാതിരാത്രിക്ക് എന്ന് കൊട്ടാൻ പറ്റുള്ളൂ. ഏത് സിറ്റുവേഷനിലും ധൈര്യത്തോടെ കടന്നു ചെല്ലണമെങ്കിൽ കർത്താവുമായിട്ടുള്ള ഒരു സ്നേഹബന്ധത്തിൽ എപ്പോഴും ആയിരിക്കണം, എപ്പോഴും ആയിരിക്കണം. നമ്മൾ കാണുന്നുണ്ട് 10 കന്യകമാരുടെ ഉപമയില് 5 കന്യകമാര് മണവാളം എന്ന് പകത്ത് കയറി, മറ്റേ 5 കന്യകമാര് വന്ന് മുട്ടിയപ്പം മണവാളം പറഞ്ഞെന്നറിയാവോ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞ്? ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ ആദ്യം വേണ്ടത് യേശു കർത്താവുമായിട്ടുള്ള ഒരു ഇന്റിമസിയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഓരോ ദിവസവും യേശുവിന്റെ കൂടെ നടക്കാനായിട്ട്, യേശുവിനെ കേൾക്കാനായിട്ട്, യേശുവിനോട് സംസാരിക്കാനായിട്ട്, ഇത് ഈ ഒരു ബന്ധത്തിൽ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാകും നമുക്ക് ചെന്ന് മുട്ടാനായിട്ട്. ആർക്കാ പ്രാർത്ഥിക്കാൻ ധൈര്യമുള്ളത്? ആർക്കാന്നറിയോ? കർത്താവിനോട് ഇന്റിമസി ഉള്ളവർക്കാ പ്രാർത്ഥിക്കാൻ ധൈര്യമുള്ളത്. അല്ലാത്ത ആർക്കും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ശ്രദ്ധിച്ചേ, അല്ലാത്ത പ്രാർത്ഥനയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പ്രാർത്ഥിക്കുന്നു, ഞാനും പ്രാർത്ഥിക്കുന്നുള്ളൂ, അല്ലാതെ വിശ്വാസം കാണത്തില്ല എൻ്റെ അകത്ത്. പക്ഷേ കർത്താവിനോടുള്ള ഇന്റിമസിയിലാണ് എന്തുണ്ടാകുന്നേ? വിശ്വാസം ഉണ്ടാകുന്നേ, വിശ്വാസം ഉണ്ടാകുന്നേ. വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനത്താലും വരുന്നു. നിരന്തരം ദൈവോചനവുമായിട്ടുള്ള ബന്ധം, കർത്താവിനെ കേൾക്കുക, കർത്താവിന്റെ കൂടെ ആയിരിക്കുക, കർത്താവിനെ അറിയുക, അപ്പോഴാ ഇന്റിമസി. അങ്ങനെയാണെങ്കിൽ ഒരുവനൊരു നീടുമായിട്ട് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ധൈര്യത്തോടെ നമ്മുടെ സ്നേഹിതനായ കർത്താവിന്റെ അടുക്കൽ ചെല്ലാം, ചെന്ന് മുട്ടാം. പക്ഷെ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, സ്നേഹിതൻ പറയാണ്, എൻ്റെ മക്കൾ എൻ്റെ കൂടെ കിടക്കുന്നു, രാത്രിയാണ്, എനിക്ക് എഴുന്നേറ്റ് തരുവാൻ കഴിവില്ല എന്നൊക്കെ പറഞ്ഞാലും അവിടെ ഒരു വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹിസ് പെർസിസ്റ്റൻസ്, ബിക്കോസ് ഓഫ് ഹിസ് പെർസിസ്റ്റൻസ്, വീണ്ടും 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 അവൻ മുട്ടിക്കൊണ്ടിരിക്കുന്നോണ്ട് എഴുന്നേറ്റ് വേണ്ടുന്നിടത്തോളം കൊടുക്കുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് പ്രാർത്ഥനയിൽ പെർസിസ്റ്റൻസ്. ഒരു പ്രാവശ്യം ഒന്ന് പ്രാർത്ഥിച്ചു അവിടെ കൊണ്ട് അവസാനിപ്പിക്കരുത് സഹോദരങ്ങളെ, വീണ്ടും മുട്ടണം. കർത്താവ് തരാൻ മനസ്സിലാഞ്ഞിട്ടൊന്നും അല്ലെന്നേ, പക്ഷെ നമ്മുടെ ആവശ്യബോധം കർത്താവിന് വളരെ ഇമ്പോർട്ടൻ്റാ. ആവശ്യബോധത്തോടെയുള്ള ഒരു പ്രാർത്ഥന ദൈവത്തിന് വളരെ ഇമ്പോർട്ടൻ്റാ. അവിടെ എഴുതിയിരിക്കുകയാണ്, വേണ്ടുന്നിടത്തോളം കൊടുക്കുന്നു. ദൈവത്തിന്റെ പ്രത്യേകത അതാ, പകുതിയല്ല കൊടുക്കുന്നത് കേട്ടോ. എത്രയോ എത്രയാണോ ആവശ്യമുള്ളത് അത്രയും കൊടുക്കുന്നു, അത്രയും കൊടുക്കുന്നു. എന്നിട്ടാ കർത്താവ് പറഞ്ഞൊരു കാര്യം, ആസ്ക്, നോക്ക്, സീക്ക്, ചോദിപ്പീൻ, അന്വേഷിക്കുവീൻ, മുട്ടുവീൻ. സ്വരങ്ങളെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റാ. നമ്മുടെ ചുറ്റുപാടുമുള്ള ആൾക്കാരൊക്കെ നീടില്ലാന്നേ ഇനി പറഞ്ഞു തന്നേ, ഹൃദയം തകർന്നവര്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഹൃദയം തകർന്നവരുടെ മുറിവുകൾ വെച്ച് കെട്ടുവാൻ ഞാൻ വന്നിരിക്കുന്നെന്ന്. ദുഃഖിതന്മാര്, അതുകൊണ്ടാണ് പറഞ്ഞത്, ദുഃഖിതന്മാർക്ക് എന്താണ് സന്തോഷം കൊടുക്കുവാൻ വേണ്ടി. ഇരുട്ടിലിരിക്കുന്നവര്, അന്ധകാരത്തിലിരിക്കുന്നവരോട് പുറപ്പെടുവിക്കുവാനായിട്ട് ഞാൻ വന്നെന്ന്. കാരാഗ്രഹത്തിലിരിക്കുന്നവരെ വിടുവിക്കാൻ ഞാൻ വന്നെന്ന്. കാരാഗ്രഹത്തിലാണ് ആൾക്കാര്, ഞാൻ പറയട്ടെ, ദുഃഖിതന്മാരാണ്, അന്ധകാരത്തിലാണ്, ഹൃദയം തകർന്നവരാണ്. അവരെയൊക്കെ വിടുവിക്കുവാൻ വേണ്ടിയിട്ടാണ് കർത്താവ് വന്നത്. അതിന്റെ കർത്താവ് പറഞ്ഞ വാക്യോടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? യെശയ്യാപ്രവാചകന്റെ പുസ്തകം അതിന്റെ 61 അധ്യായം, Isaiah 61, ഒന്നുമുള്ള വാക്യം. The Spirit of the Lord God is upon me, because the Lord has anointed me to bring good news to the afflicted. Send me to bind up the brokenhearted, to proclaim liberty to captives, and freedom to prisoners, to proclaim the favorable year of the Lord. കണ്ടോ? നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന സാധാരണ വാക്കാണ് അഭിഷേകം പ്രാപിച്ചോ, അഭിഷേകം പ്രാപിച്ചു. കേട്ടിട്ടുണ്ടോ നിങ്ങളത്? നിങ്ങളുടെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടോ അഭിഷേകം പ്രാപിച്ചോ എന്ന്? ചോദിച്ചിട്ടുണ്ടോ? സാധാരണ നമ്മുടെ ഒരു പെന്റക്കോസ്റ്റൽ സർക്കിളിൽ ആര് കണ്ടാലും ചോദിക്കുന്ന ചോദ്യമാണ് എന്താണ്? അഭിഷേകം പ്രാപിച്ചാണോ? എന്തേ അഭിഷേകം എന്നിവിടെ എഴുതി വെച്ചിരിക്കുക? അവരുദ്ദേശിക്കുന്നത് അന്യഭാഷ പറയുന്നു എന്നുള്ളത് മാത്രമാണ്. അന്യഭാഷ പറയും, യെസ്, നോർമൽ. പക്ഷേ അഭിഷേകം പ്രാപിക്കുന്ന എന്തിനാണെന്ന് ഇവിടെ എഴുതി വെച്ചിരിക്കുക, എന്തെന്നറിയോ? എന്തിനാ അഭിഷേകം പ്രാപിക്കുന്നേ? എളിയവരോട് സദ്വർത്തമാനം ഘോഷിക്കുവാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുകൊണ്ട്. യഹോവയായ കർത്താവിന്റെ ആത്മാവിന്റെ മേലിരിക്കുന്നു. എന്തിനാ അഭിഷേകം? യേശുവിനെ കുറിച്ചാണ് പറഞ്ഞത്, യേശുവിനെ കുറിച്ചുള്ള പ്രവചനമാ. എന്നെ പിതാവ് അഭിഷേകം ചെയ്തിരിക്കുകയാണ്, യോർദാനിൽ സ്നാനപ്പെട്ട് കയറി യേശുവിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി പ്രാവെന്ന രൂപത്തിൽ ഇറങ്ങി വന്നു. എന്തിനാ? ഇവിടെ എഴുതി വെച്ചിരിക്കുക, അതിനാണ് അഭിഷേകം, അനോയിന്റിങ്. എന്തിനാ അനോയിന്റിങ്? ഹൃദയം തകർന്നവരുടെ മുറിവുകൾ വെച്ച് കെട്ടാൻ. സ്വരങ്ങളെ, നമുക്കൊരു അഭിഷേകം ആവശ്യമാണ്. അന്യഭാഷ കൊണ്ട് നിർത്തരുത് കേട്ടോ. അതിന്റെ അപ്പുറത്ത് പോകണം അത്. എന്തിനാ? ഹൃദയം തകർന്ന് ഒത്തിരി പേരുണ്ട്. നമ്മുടെ സുവിശേഷം പലപ്പോഴും നമ്മളെങ്ങനെയും രക്ഷിക്കപ്പെടാനുള്ള പാറ്റേൺ നമ്മുടെ മനസ്സിലുണ്ട്. എന്നാ പറയാം, നമ്മളുടെ തന്നെ യേശുക്രിസ്തു രക്ഷകരനാഥനുമായി ഏറ്റു പറയണം, കർത്താവ് യേശുവിനെ മരിച്ചു, ഇതൊക്കെ ശരി, ഇതെല്ലാം പറയണം. ഞാൻ പറഞ്ഞ് പറയേണ്ടെന്നല്ല, പക്ഷെ ഓരോ സാഹചര്യത്തിലും ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കുന്നത് പോലെ. അവിടെ ഞാൻ പറഞ്ഞത് പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസ് അതാ, പ്രാർത്ഥനയുടെ ആവശ്യകത അവിടെയാ. അതായി മുട്ടാൻ വേണ്ടി പറഞ്ഞ ദൈവമേ, അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ നിറവ് എനിക്ക് വേണം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എനിക്ക് വേണം. എന്തിനാണെന്നറിയാവോ? ഹൃദയം തകർന്നവരുടെ മുറിവുകൾ വെച്ച് കെട്ടാൻ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, നിങ്ങൾ എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങൾക്ക് വിശ്രമം തരും, ഞാൻ നിങ്ങൾക്ക് വിശ്രമം തരും. സ്വരങ്ങളുണ്ട്, നമുക്കൊരു അഭിഷേകം ആവശ്യമാ. എന്തിനാണ്? ഹൃദയം തകർന്നവരുടെ മുറിവുകൾ വെച്ച് കെട്ടുവാൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൂടിയേ കഴിയത്തുള്ളൂ. ഞാനൊരു അല്പം കൗൺസിലിംഗ് ഒക്കെ പഠിച്ച ഒരു ഇച്ചിര കൗൺസിലിംഗ് ഒക്കെ കുറച്ച് കൗൺസിലിംഗ് ടെക്നിക്കുകളൊക്കെ പഠിച്ചു. ഞാൻ പറയട്ടെ, ഒരു കൗൺസിലിംഗ് ടെക്നിക്കുകൾ കൊണ്ടും നടക്കത്തില്ല. താൽക്കാലികമായ മുട്ടിശാന്തി എന്ന് പറയത്തില്ല, അത്രയൊക്കെ ഉള്ളു ഈ കൗൺസിലിംഗ് ടെക്നിക്കുകളൊക്കെ. പക്ഷേ കർത്താവ് ആശ്വസിപ്പിച്ചാൽ അതാ യഥാർത്ഥ ആശ്വാസം, യഥാർത്ഥ ആശ്വാസം. അത് മനസ്സിലാക്കിയപ്പോഴെ ഞാൻ എല്ലാ സൈക്കോളജിയും മടക്കി വെച്ചു. കാരണം ഒരു സൈക്കോളജിക്കും തകർന്ന ഹൃദയത്തിന് ആശ്വാസം കൊടുക്കാനായിട്ട് കഴിയത്തില്ല. ഞാനിവിടെ ഒരു സഹോദരി പറഞ്ഞു ഓർക്കുന്നുണ്ട്, അവിടെ ഒരു 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 ആന്റി, പ്രായമായ ഒരു ആന്റി സൈക്കോളജിസ്റ്റിന്റെ അടുക്കെ ചെന്നു, സൈക്യാട്രിസ്റ്റിന്റെ അടുക്കെ ചെന്നു. സൈക്യാട്രിസ്റ്റ് മരുന്നെല്ലാം കുറിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഒരു സഹോദരിയോട് പറഞ്ഞു, സഹോദരി എന്തേലും പറഞ്ഞു ഒന്ന് ആശ്വസിപ്പിക്കാൻ പറഞ്ഞു. ഇവിടെ അടുത്ത് ഹോസ്പിറ്റലിൽ നടന്ന കാര്യം ഞാനീ പറഞ്ഞു. സൈക്യാട്രിസ്റ്റ് നോക്കിട്ട് നടക്കുന്നില്ല, മരുന്നെഴുതി കൊടുക്കും. കാരണം ഇവരുടെ ഭാരവും വിഷമവും ബുദ്ധിമുട്ടും എല്ലാടെ കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരന്റെ തല ചൂടാവുക, കാരണം പുള്ളിക്കാരന് പറ്റുന്നില്ലെന്ന്. അന്നിട്ട് ഒരു ഗോട്ട്ലി ആയിട്ടുള്ള സഹോദരിയോട് പറഞ്ഞു, സഹോദരി ഒന്നിച്ചിരി സമയം അവരോടൊന്ന് സംസാരിക്കുക, സൈക്യാട്രിസ്റ്റിന്റെ ഗതികേട്. പക്ഷേ ഹൃദയം തകർന്നവരുടെ മുറിവുകൾ വെച്ച് കെട്ടുവാൻ യഹോവയായ കർത്താവിനെ അഭിഷേകം ചെയ്തു. സ്വരങ്ങളെ പ്രാർത്ഥിക്കണം, ദൈവമേ എന്നെ അഭിഷേകം ചെയ്യണമേ, എന്നെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണേ, പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണ നിറവ് എനിക്ക് തരണേ. വേറെതിനു വേണ്ടിയല്ല, ഹൃദയം തകർന്നവരുടെ മുറിവുകൾ വെച്ച് കെട്ടാൻ. താഴെ അടുത്ത് എഴുതിയിരിക്കുകയാണ് എന്താണ്? ടു പ്രൊക്ലെയിം ലിബർട്ടി ടു ക്യാപ്റ്റീവ്സ്, അടിമത്തത്തിലിരിക്കുന്നവരെ വിടുവിക്കുവാനായിട്ട്. അടിമത്തത്തിലാണ് ആൾക്കാർ, എന്തിനൊക്കെ അടിമയായിട്ടാ, എന്തുമാത്രം കാര്യങ്ങൾക്ക് അടിമയാണെന്നറിയാം ആൾക്കാർ. അനേക ദുശീലങ്ങൾക്ക് ആൾക്കാർ അടിമകളാ. അവരെ വിടുവിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിന്റെ നിറവിന്, പരിശുദ്ധാത്മാവിന്റെ നിറവിലുള്ള ശുശ്രൂഷയ്ക്ക് മാത്രമേ കഴിയത്തുള്ളൂ. സൗരങ്ങള് കഴിയത്തുള്ളൂ. നമ്മൾ അതിന് എടുക്കുന്ന പരിപാടി എന്നറിയോ? ഉപദേശം. ഞാൻ പോയ പോലെ കേട്ടോ, ആ ഇത്ര നാളായിട്ട് മാനസാന്തരപ്പെട്ടില്ലേ? ഇതല്ലെന്ന്, ഈ ഉപദേശങ്ങളല്ല വിഷയം. ഞാൻ പറഞ്ഞ ആൾക്കാർ ഉപദേശം കേട്ട് 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 തലവരുത്തിരിക്കുക. അവർ പറഞ്ഞു, ഇനിയും ദൈവത്തെ ഓർത്ത് ഇനി എന്നെ ഉപദേശിക്കരുത് എന്ന് പറഞ്ഞ ആൾക്കാർ നിൽക്കുന്നേ. ഉപദേശത്തെ ബൈപ്പാസ് ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ നിറവിന്റെ പ്രവർത്തനം, അത് നമുക്ക് ആവശ്യമായിരിക്കും. സ്വരങ്ങളെ, ആർക്കാ ഉപദേശിക്കാൻ മേലാത്തന്നെ? ഇപ്പൊ നമ്മൾ ഇത് ഞാൻ പറയാം, നമ്മൾ ചില കോപിക്കുന്ന ആൾക്കാരാണെങ്കിലും ഒരാൾ കോപിക്കുന്നുണ്ടോ നമ്മൾ എന്നെ പറയും, കോപിക്കരുത് കേട്ടോ. അങ്ങനെയാ നമ്മുടെ ഉപദേശം, അത്രയൊക്കെ ഉള്ളൂ. നമ്മൾ ഇതിന്റെ അകത്ത് കുഴപ്പത്തിൽ കിടന്നാലും നമ്മൾ മറ്റുള്ളവരെ ഉപദേശിക്കും. കേട്ടിട്ടില്ല നിങ്ങള്? പണ്ടൊരു ടീച്ചർ ഒരു അപ്പനെ സ്കൂളിൽ വിളിപ്പിച്ചു, കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പനെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ മകൻ പെൻസിലും റബ്ബറും പേപ്പറൊക്കെ മോഷ്ടിക്കുന്നുണ്ട്. അപ്പൊ അപ്പം പറഞ്ഞു, ആ അവനെ മോഷ്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ഞാൻ ഓഫീസിൽ നിന്ന് എന്തുമാത്രം പെൻസിലും റബ്ബറും ഷീറ്റും എല്ലാം എടുത്തുകൊണ്ട് വരുന്നത്. സാറുകൾ, നമ്മുടെ ഉപദേശം പലപ്പോഴും ആ നിലയിലാ. ഞാൻ പറഞ്ഞത് നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ഉപദേശങ്ങൾക്കപ്പുറം ആത്മാവിന്റെ നിറവ് നമുക്ക് ആവശ്യമായിരിക്കുന്നേ. ആത്മാവിന്റെ നിറവ് വേറൊന്നിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അർദ്ധരാത്രിക്ക് ആള് വന്ന് കൊടുക്കാനായിട്ട് എന്റെ കയ്യിൽ അപ്പമില്ല, പക്ഷേ അപ്പോൾ ഒരു സ്നേഹിതനടുത്തുണ്ട്, അവനോട് ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ അപ്പം തരും. എത്ര തരും? വേണ്ടുന്നിടത്തോളം തരും. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ആസ്ക്, നോക്ക്, വേണ്ടുന്നിടത്തോളം തരുമെന്ന്. എന്നിട്ട് വീണ്ടും അടുത്ത എക്സ്പ്ലനേഷൻ പറയാ, കർത്താവ് വീണ്ടും ചോദിക്കുക കേട്ടോ, നമുക്ക് മനസ്സിലാകത്തോണ്ട് ചോദിക്കുക, മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുവോ? കൊടുക്കൂ. മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുവോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുവോ? നിങ്ങൾ പറ, നിങ്ങളൊക്കെ അപ്പന്മാരല്ലേ, കൊടുക്കുവോ? എന്നിട്ട് പറയാണ്, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക്, അണ്ടർലൈൻ ദാറ്റ് വേഴ്സ്, ഹൗ മച്ച് മോർ, എത്രയധികമായി പരിശുദ്ധാത്മാവിനെ കൊടുക്കും. സ്വരങ്ങളെ കുഴപ്പമുണ്ടെന്നറിയോ? കുഴപ്പം ചോദിക്കാത്തതിന്റെ ഒരു കുഴപ്പമാ. കർത്താവ് പറഞ്ഞു, അവർ കാരാഗ്രഹത്തിൽ കുടുങ്ങിപ്പോയി, വിടുവിക്കുക എന്ന് ആരും പറയുന്നില്ല. അവർ മോഷ്ടിച്ചും കവർന്നും പോയി, തിരികെ തരിക എന്ന് ആരും പറയുന്നില്ല. യേശയ്യാപ്രവാചകന്റെ പുസ്തകത്തിലെ കർത്താവ് പറഞ്ഞേ. എനിക്ക് നിങ്ങൾ ആ വാക്യം ഒന്ന് വായിച്ചു നോക്കി, എനിക്ക് ആ വാക്യം അറിയാമെങ്കിൽ എടുക്ക. ഞാൻ എടുത്തോ, യേശയ്യാപ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായം, 42:22. ഇരുപത്തിമൂന്നാം വാക്യം, നിങ്ങളിൽ ആരതിന് ചെവി കൊടുക്കും, ഭാവി കാലത്തേക്ക് ആര് ശ്രദ്ധിച്ചു കേൾക്കും? ഇസ്രായേലിനെ കുറിച്ച് പറയുന്ന ബേസിക്കലി, മോഷ്ടിച്ചും കവർന്നും പോയിരിക്കുക, കാരാഗ്രഹങ്ങൾ കുടുങ്ങിയിരിക്കുക. സൗരങ്ങൾ ഇതുപോലെ ആൾക്കാരുടെ സിറ്റുവേഷൻ, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ അങ്ങനെയാ. എന്താ? മോഷ്ടിക്കപ്പെട്ടു പോയ ജനം, പിശാച് അവരുടെ ജീവിതത്തെ മോഷ്ടിച്ച് അറുത്ത് നശിപ്പിച്ചിട്ടിരിക്കുക. കുടുംബങ്ങളിൽ സമാധാനമില്ല, തകർന്ന കുടുംബങ്ങൾ, അതിനേക്കാളെല്ലാം ഉപരിയായി പിശാചിന്റെ അടിമത്തത്തിൽ ജീവിക്കുന്നവര് ബന്ധനത്തിലാണ്, ബന്ധനത്തിലാ. ഭൂതങ്ങൾ ബാധിച്ചിരിക്കുന്നവര്, അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, ഞാൻ ദൈവാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലേക്ക് വന്നിരിക്കുന്നു. ഭൂതങ്ങളെ പുറത്താക്കുന്നതിന്റെ പ്രത്യേകത എന്താ? എന്റെ പ്രത്യേകത മറ്റൊന്നുമല്ല, ദൈവാത്മാവിനാലാണ് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലേക്ക് വന്നിരിക്കുന്നു. ദൈവരാജ്യത്തിന്റെ മാനിഫെസ്റ്റേഷനാ അത്. ഭൂതം ബാധിക്കുന്നവർ വിടുവിക്കപ്പെടുക ദൈവരാജ്യത്തിന്റെ മാനിഫെസ്റ്റേഷനാ. ഒത്തിരി പേര് ഭൂതം ബാധിച്ചവരുണ്ട്, തകർന്നിരിക്കുന്നവരുണ്ട്, സ്വസ്ഥതയില്ലാത്തവരുണ്ട്. ഇതിനേക്കാളെല്ലാം ഉപരിയായി രക്ഷകനെ അറിയാതെ നരകത്തിലേക്ക് അടിവെച്ച് 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 പോകുന്നവര്. ഞാൻ അവസാനിപ്പിക്കുക. കർത്താവ് പറയാ, ചോദിക്ക്, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. ചോദിക്ക്, സീക്കിയ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക. രാജ്യം അന്വേഷിക്കണം, ദൈവരാജ്യം. കർത്താവ് പറഞ്ഞു, ദൈവരാജ്യം വളരെ പ്രധാനപ്പെട്ടതാ. ദൈവരാജ്യത്തിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഒറ്റ കാര്യം, വി നീഡ് ദി പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, അനോയിന്റിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ഫുൾനെസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, സ്ട്രെങ്ത് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, അകത്തെ മനുഷ്യൻ ബലപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ ആവശ്യമാ. അത് മാത്രമല്ല, പുറമേയുള്ള ചുറ്റുപാടുമുള്ള ആൾക്കാരെ വിടുവിക്കണമെങ്കിൽ കർത്താവ് ചോദിക്ക്, ഞാൻ നിങ്ങൾക്ക് തരാം, പരിശുദ്ധാത്മാവിന് തരാം, വേണ്ടുന്നിടത്തോളം തരാം.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ